ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹഗായിയുടെ പുസ്തകം വളരെ പ്രായോഗികമായ ഒന്നായി തോന്നുന്നില്ലേ? ആത്മീയതയുടെ അത്യുന്നതികളിൽ നിൽക്കുന്ന അധികം കാര്യങ്ങൾ ഇതിൽ കണ്ടെന്ന് വരില്ല. പക്ഷേ പ്രായോഗികതയുടെ പാതയിൽ പ്രവാചകൻ നമ്മെ ഐശ്വര്യമായി നടത്തുന്നുണ്ട്. ചിലരുടെ ഭാവം ബൈബിൾ മുഴുവൻ ആത്മീയം മാത്രമാണ്, ദൈനംദിന ജീവിതത്തിന് ഉതകുന്ന പ്രായോഗികമായി ഒന്നുമില്ല എന്നാണ്. പലരുടെയും സംസാരത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ആയുസ്സിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളല്ല സ്വർഗത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ ഉള്ളതെന്ന് ഒരു ധാരണ. അതുകൊണ്ട് തന്നെയാണ് അനേകരും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, തങ്ങളുടെ പ്രവർത്തനത്തിൽ ബൈബിളിലെ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്തത്. ബൈബിൾ ഞായറാഴ്ച ആരാധനയിലും സൗകര്യപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും വീട്ടിലൊരു ചടങ്ങ് പോലെയും വായിക്കുക മാത്രം ചെയ്യുന്നത് ഈ തെറ്റായ ധാരണ കൊണ്ടാണ്. ബൈബിളിലെ ഓരോ വാക്യങ്ങളും അനുസരിക്കുവാനുള്ളതാണ്. ഹഗായി പ്രവാചകൻ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മടി പിടിച്ചിരുന്ന ജനങ്ങളെ ഉണർത്തി പണിയെടുപ്പിക്കുവാൻ പ്രവാചകന്റെ പ്രവർത്തനം കൊണ്ട് ഇടയായി. 70 വർഷത്തോളം അടിമത്വത്തിൽ കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന യഹൂദ ജനത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം യെരുശലേം പഴയ സ്ഥിതിയിലാക്കണം എന്നതായിരുന്നു. ആദ്യം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ചുറ്റുമതില് നന്നാക്കണം, പിന്നെ നാമാവശേഷമായ ദേവാലയം പണിയണം, അങ്ങനെ യെരുശലേമിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണം. അന്നത്തെ അവരുടെ ആവേശം ഒന്നും പറയണ്ട. വെറുതെയല്ല, ആത്മാർത്ഥതയോട് തന്നെ അവർ ഇതെല്ലാം ആഗ്രഹിച്ചു. അങ്ങനെ ദേശാധിപതിയായ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണി ആരംഭിച്ചപ്പോൾ ശമര്യയിൽ നിന്നും ഭയങ്കരമായ എതിർപ്പ്. ആദ്യം കുറെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ യഹൂദർക്ക് സാധിച്ചു, പിന്നെ മനസ്സങ്ങ് മടുത്തു. അവർ ദേവാലയത്തിന്റെ അടിസ്ഥാനം വരെ പണിത് പണി ഉഴപ്പി. ആ സ്ഥിതിയിൽ 15 വർഷത്തിലധികം കിടന്നു. ജനം ചില ഉപാധികൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ തുടങ്ങി. അതിൽ പ്രധാനം യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല എന്നതായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ ആ ജനം തങ്ങൾക്ക് വേണ്ടി മനോഹരങ്ങളായ വീടുകൾ പണിതുയർത്തിക്കൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ ജനങ്ങൾ ഉണരുവാനായി ഹഗായി പ്രവാചകൻ പ്രസംഗിച്ചു. അവന്റെ പ്രസംഗത്തിൽ ജനങ്ങൾ ഉണർത്തപ്പെട്ടു, പണിയെടുക്കുവാൻ അവർ തയ്യാറായി. പ്രവാചകൻ അറിയിച്ച യഹോവയുടെ അരുളപ്പാട് ജനം അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം നൽകുന്നു. അതെ, ദൈവത്തെ അനുസരിക്കുവാൻ നാം തയ്യാറായാൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്നത് ദൈവവാഗ്ദത്തമാകുന്നു. ജീവിത വിജയത്തിൽ ഇന്ന് നമുക്ക് ആവശ്യം ദൈവ സാന്നിധ്യം ഒന്നു മാത്രമാണ്. ഹഗായി പ്രവചനം 1-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. 1-ാം അധ്യായത്തിൽ 2 ദൂതുകളാണ് പ്രവാചകൻ അറിയിച്ചത്. 2-ാം അധ്യായത്തിൽ 3 ദൂതുകൾ അറിയിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ജനങ്ങൾ നിരാശിതരാകുന്നതും ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് പ്രധാനമായും നാം കാണുന്നത്. ശലോമോൻ രാജാവ് പണിതുയർത്തിയ ദേവാലയത്തിനുണ്ടായിരുന്ന മഹത്വം ഒന്നും ഇപ്പോൾ ഈ ജനം പണിതുവരുന്ന ദേവാലയത്തിനില്ല എന്നതാണ് ജനത്തിന്റെ നിരാശയ്ക്ക് കാരണം. ഇത് വിളിച്ചറിയിച്ചതാണ് അവരെ ആകെ നിരാശപ്പെടുത്തിയത്. പക്ഷെ ദൈവം ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു. ദൈവം ആ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 7-ാം മാസം 21-ാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ. ഇത് സംഭവിക്കുന്നത് 7-ാമത്തെ മാസത്തിലാകുന്നു. ഇതിനു മുൻപ് ഹഗായിയുടെ ജനം ദൈവത്തിന്റെ ദൂത് അതെ പ്രോത്സാഹനം കേട്ടത് 6-ാമത്തെ മാസത്തിലാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം ജനം പണിയെടുക്കുകയായിരുന്നു. പ്രവാചകൻ ആദ്യത്തെ ദൂത് അറിയിച്ചതിന് ശേഷം 24 ദിവസം ജനം ക്രമീകരണങ്ങൾ ചെയ്യുകയായിരുന്നു. 2-ാമത്തെ ദൂതിന് ശേഷം 1 മാസത്തോളം ദേവാലയത്തിന്റെ പണി നടത്തി. ഇപ്പോൾ ദേവാലയ പണി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ പണി മുൻപോട്ട് പോകുന്നതിനാൽ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ദൈവം പറഞ്ഞ ആ വാഗ്ദത്വം ഓർത്തും ജനം ഉത്സാഹത്തോടെ വേല ചെയ്യുകയാണ്. 7-ാം മാസം 21-ാം തീയതി എന്നതുകൊണ്ട് BC 520 ഒക്ടോബർ 21-ാം തീയതിയാണ് അർത്ഥമാക്കുന്നത്. ഇനി നാം 2-ാമത്തെ കൂട്ടം നിരാശയിലേക്കാണ് വരുന്നത്. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നീ യഹൂദ ദേശാധിപതിയായ ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനോടും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടത് എന്തെന്നാൽ, ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം പ്രോത്സാഹിപ്പിച്ച അതേ കൂട്ടത്തെ ആ നേതാക്കന്മാരെ തന്നെയാണ് ഈ ദൂതിലൂടെയും സംബോധന ചെയ്യുന്നത്. ഈ കൂട്ടത്തോട് പ്രവചിക്കുമ്പോൾ ഹഗ്ഗായി നേരെ ആക്കേണ്ട രണ്ടാമത്തെ തടസ്സമാണ് മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്. മൂന്നാം വാക്യം, നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ബാബിലോന്യർ വന്ന് യെരുശലേം ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും ഇപ്പോൾ മടങ്ങി വന്നവരുടെ കൂട്ടത്തിലുണ്ട്. അന്ന് അവർ വളരെ ചെറുപ്പമായിരുന്നെങ്കിലും സലോമോന്റെ ദേവാലയം അവർ ഓർക്കുന്നുണ്ട്. ഓഹ്, അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു മനോഹാരിത അതൊന്ന് വേറെയായിരുന്നു. സലോമോൻ പണി കഴിപ്പിച്ചിരുന്ന ദേവാലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ ഈ ചെറിയ ദേവാലയം കാവൽ കാത്തു കിടക്കുവാൻ കെട്ടുന്ന കാവൽമാടം പോലെ ഇരിക്കുന്നു എന്ന്. സലോമോൻ പണി കഴിപ്പിച്ച ദേവാലയം വളരെ വലുതൊന്നുമായിരുന്നില്ല. സാധാരണ അന്നത്തെ ദേവാലയങ്ങൾ വളരെ വലുതായി പണി കഴിപ്പിച്ചിരുന്നു. പക്ഷേ സലോമോന്റെ ദേവാലയം മനോഹരമായിരുന്നു. വിപുലമായ അലങ്കൃതമായിരുന്ന അതിൻ്റെ അതിശോഭ, മുത്തുകൾ, സ്വർണങ്ങൾ, അതിൽ പതിച്ചിരുന്ന വെള്ളി, ഇവയെല്ലാം പ്രായമായവർ ഓർക്കുന്നു. രൂപയുടെ മൂല്യം ഇത്ര കുറയുന്നതിന് മുൻപുള്ള ഒരു കണക്ക് പറയുകയാണെങ്കിൽ ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്ക് ഏതാണ്ട് 125 കോടിക്കും 500 കോടിക്കും ഇടയിൽ വില വരും എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. 125 കോടിയാണെങ്കിലും 500 കോടിയാണെങ്കിലും അന്നത്തെ കാലത്ത് അത് വളരെ വലിയൊരു തുക തന്നെയായിരുന്നു. ഇന്നും അങ്ങനെയാണല്ലോ. മനോഹരമായ ഒരു ചെറിയ ആഭരണ പെട്ടി പോലെയായിരുന്നു ആ ദേവാലയം. ദൈവത്തിൽ നിന്നും ഹഗ്ഗായിക്ക് ലഭിച്ച ഈ മൂന്നാമത്തെ ദൂതിന്റെ തീയതിയിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കട്ടെ. 7-ാം മാസം 21-ാം തീയതി. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ഈ തീയതി പരിശോധിക്കാമെങ്കിൽ ഇത് കൂടാരപ്പെരുന്നാളിന്റെ 7-ാമത്തെ ദിവസമാകുന്നു എന്ന് മനസ്സിലാകും. അതെ, ആ പെരുന്നാളിന്റെ ഒടുവിലത്തെ ദിവസം. സാധാരണ ഒടുവിലത്തെ ദിവസമാകുന്നുവല്ലോ ഏറ്റവും അധികം ആളുകൾ വരുന്നത്. കൺവെൻഷനൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനാണല്ലോ കണ്ടുവരുന്നത്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ദേവാലയം പണിയുവാൻ തുടങ്ങിയവർ എങ്ങനെങ്കിലും കൂടാരപ്പെരുന്നാളിന് മുൻപ് തീർത്തിട്ട് ആ പെരുന്നാൾ പുതിയ ദേവാലയത്തിൽ തന്നെ കൂടുവാൻ പണിയുടെ ധൃതി കൂട്ടിക്കാണും. ആ ജനം അത്രമാത്രം തകൃതിയായി പണിതതുകൊണ്ട് മാത്രമാണ് ഒക്ടോബർ 21-ാം തീയതി ആയപ്പോഴേക്കും ഒരു നിലയിൽ എത്തിക്കുവാൻ സാധിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ചില പ്രായമുള്ളവർ, അതേ സലോമോന്റെ ദേവാലയം കണ്ടിട്ടുള്ള അപ്പച്ചന്മാർ, പുതിയ ദേവാലയത്തിലേക്ക് വന്നത്. സലോമോന്റെ ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ അതിശോഭ, ഐശ്വര്യം പുതിയ ദേവാലയത്തിൽ കാണാതെ വന്നപ്പോൾ അവർ ആകെ നിരാശിതരായി. ഏതൊരു കെട്ടിടമാണെങ്കിലും പണി പൂർത്തിയാകുന്നതിന് മുൻപ് അത് കാഴ്ചയ്ക്ക് അത്ര രസകരമായിരിക്കില്ലല്ലോ. ആ സമയത്ത് ആരും ആ കെട്ടിടത്തെ അഭിനന്ദിച്ചെന്ന് വരില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നിട്ടും എന്താ നമ്മുടെ ആളുകൾ കെട്ടിടം പണി നടക്കുമ്പോൾ ഈ കോലമുണ്ടാക്കി കെട്ടിടത്തിന്റെ മുകളിൽ വെക്കുന്നതെന്ന്. പണി പൂർത്തിയാകാത്ത കെട്ടിടം തന്നെ ഒരു കോലമാണല്ലോ. എന്തൊക്കെ മണ്ടം തരണില്ലേ. ഒരു കെട്ടിടം ഭംഗിയായി കാണണമെങ്കിൽ അതിൻ്റെ പണിയെല്ലാം കഴിയണം. പക്ഷേ ഹഗ്ഗായിയുടെ സമയത്തെ ചെറിയ ദേവാലയത്തിൻ്റെ സ്ഥിതി അതല്ല. അതിൻ്റെ പണി കഴിഞ്ഞിട്ടും ശലോമോന്റെ ദേവാലയവുമായി ഒരു സാമ്യവും ഇല്ലാത്ത ഒരു ദേവാലയമായിരുന്നു അത്. ആ കാരണത്താൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നാഭിപ്രായം കാണുവാൻ കഴിഞ്ഞു. ആ സമയത്തുണ്ടായ സംഭവങ്ങളുടെ ഒരു വിശദീകരണം എസ്രായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എസ്രായ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവർ യെരുശലേമിലെ ദേവാലയത്തിങ്കിൽ എത്തിയതിന്റെ 2-ാം ആണ്ട് 2-ാം മാസം ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും യെസോദാക്കിന്റെ മകനായ യോശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവരെല്ലാവരും കൂടി പണി തുടങ്ങി. 20 വയസ്സുമുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യേശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കൈദിയേലിന്റെ അവന്റെ പുത്രന്മാരും ഹോദാവ്യവിന്റെ പുത്രന്മാരും ഹേനാദാദിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ടു വന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്ത് ഘോഷിച്ചു. ഇനിയും അനേകം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതായി നാം വായിക്കുന്നു. അന്നേരം പണി നടന്നത് അടിസ്ഥാനവും കുറെ ഭിത്തിയും മാത്രമായിരുന്നിരിക്കും, പക്ഷേ അത് അവർ ആഘോഷിക്കേണ്ടിയിരുന്നു. ഇസ്രായേലിന്റെ വിശദീകരണം തുടരുന്നു. 12 മുതലുള്ള വാക്യങ്ങളിൽ നാം അതാണ് വായിക്കുന്നത്. 12-ഉം 13-ഉം കൂടി ഞാൻ വായിക്കട്ടെ. ഇസ്രായേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, സന്തോഷഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആർപ്പുവിളികളുടെയും എല്ലാം മധ്യത്തിൽ വേറൊരു ശബ്ദം കൂടി ഉണ്ടായിരുന്നു. പഴയ ദേവാലയവും പുതിയ ദേവാലയവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നവരുടെ കരച്ചിലിന്റെ ശബ്ദം. അത് ഒരു കൂട്ടം വയോധികരായിരുന്നതാനും. അവർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പണിതു വരുന്ന ഈ ദേവാലയം ഒരു രസവും ഇല്ലാത്തതാണ്. ശലോമോന്റെ ദേവാലയത്തോടെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഒന്നുമില്ല. ശേ, കഷ്ടമായി പോയല്ലോ. പുതിയ ദേവാലയത്തിന്റെ പണി, ആ സമയത്തെ ആഘോഷത്തിനിടയിൽ ഉണ്ടായ ഈ വിമർശനം, തീയിൽ വെള്ളമൊഴിച്ചതുപോലെയായി. ജനത്തിന്റെ ദേവാലയ പണിയുവാനുള്ള തീഷ്ണതയുടെ മൂർച്ച കളയുന്നതായിരുന്നു വയോധികന്മാരുടെ പ്രതികരണം. ഹഗ്ഗായി വളരെ പണിപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന, അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന, സകലരുടെയും തലയിൽ തണുത്ത വെള്ളം ഒഴിച്ചതുപോലെയായി. ഒരു പദ്ധതി പൊളിക്കുവാനുള്ള എളുപ്പ മാർഗങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ആ പദ്ധതിക്ക് മുൻകൈ എടുക്കുന്നവരോട് ചെന്ന് ചോദിക്കുക, നിങ്ങൾ ചിന്തിക്കുന്നോ ഇതേതാണ്ട് വലിയ കാര്യമാണെന്ന്? പണ്ട് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇതിലൊക്കെ എത്ര ഗംഭീരമായിരുന്നെന്നറിയാമോ? നിങ്ങളൊക്കെ ഈ ചെയ്യുന്നതൊന്നും ഞങ്ങൾ ചെയ്തത്രയും ഭംഗിയായി ചെയ്യുവാൻ സാധിക്കില്ലെന്നേ. ആ പിന്നെ ചെയ്തോ. നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഉതകുന്ന ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സാരമില്ല, മിണ്ടാതിരിക്കണം. കഴിവുള്ളയിടത്തോളം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കണം. ചിലർ വാ തുറന്നാൽ കുറ്റമേ പറയൂ, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നവർ അറിയുന്നില്ല. വലിയ ദോഷം അവർ വരുത്തി വെക്കുന്നത് ഗ്രഹിക്കുന്നതുമില്ല. പ്രോത്സാഹിപ്പിച്ചാൽ അവൻ അങ്ങ് പൊങ്ങിപ്പോകും. അതുകൊണ്ട് അല്പം മയപ്പെടുത്തിയാണെങ്കിലും കുറ്റം പറഞ്ഞേക്കാം എന്നാണ് ചിലരുടെ പക്ഷം. ഒരു സഹോദരി ഒരിക്കൽ എന്നോട് പറഞ്ഞു, തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരു പ്രോത്സാഹനവും തനിക്ക് ലഭിക്കുന്നില്ല എന്ന്. ഒരു ഉദാഹരണം അന്ന് എന്നോട് ആ സഹോദരി പറഞ്ഞത്, നല്ലതുപോലെ പരിശ്രമിച്ച് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരോടുമായി ചോദിച്ചു, എങ്ങനുണ്ട്, നല്ലതല്ലേ? പെട്ടെന്ന് അമ്മാവിയമ്മ ചാടി കയറി മറുപടി പറഞ്ഞു, ആ എന്തോ നിന്റെ കുറവ് കൊണ്ട് നല്ലതാകാതിരിക്കാനാ. പിന്നെ ആ മകൾ എങ്ങനെ നല്ലത് വല്ലതും ഉണ്ടാക്കും? നല്ലതാകുന്നു എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത നേരം അതിലും നല്ലത് കഴിക്കാമായിരുന്നു. അതും കളഞ്ഞു, വീട്ടിൽ സമാധാനമില്ലായ്മ നേടിയെടുക്കുകയും ചെയ്തു. ഞാൻ അമ്മച്ചിമാരെ മാത്രം പറഞ്ഞെന്ന് ചിന്തിക്കരുത് കേട്ടോ. ഇതിനേക്കാൾ കഷ്ടമായി മരുമക്കളും പെരുമാറും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കാണ് ഏറെ നല്ലത്. കണ്ടതിനും എടുത്തതിനും എല്ലാം കുറ്റം കണ്ടുപിടിക്കാതെ കുറെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുക. തെറ്റിന് ശിക്ഷിക്കുമ്പോൾ തന്നെ നല്ലത് ചെയ്യുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുകയും കൂടി ഒരു പ്രോത്സാഹന വാക്ക് പറയുകയും കൂടി ചെയ്താൽ എന്താ കുഴപ്പം? 50 മാർക്ക് വാങ്ങി വരുമ്പോൾ മിടുക്കൻ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരും എന്ന കാര്യം ഓർക്കണം. നമ്മുടെ വാക്കുകൾ നാം വളരെ സൂക്ഷിക്കണം. ചില ശ്രോതാക്കളുടെ കത്തുകൾ എത്ര പ്രോത്സാഹജനകമാണെന്നറിയാമോ? എല്ലാം നല്ലതെന്ന് അവർ പറയില്ല, പക്ഷേ തിരുത്തുന്നതിനും ഉണ്ടല്ലോ ഒരു മാർഗം. പല സഭകളിലും യുവജനങ്ങൾക്ക് ആത്മീക കാര്യങ്ങളിൽ ഒരു താല്പര്യവും ഇല്ലാത്തതിനുള്ള കാരണം അറിയാമോ? പ്രോത്സാഹിപ്പിക്കുവാൻ പ്രായമുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. എന്ത് ചെയ്താലും കുറ്റം, അതെല്ലാം പിള്ളേരുകളിയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ മിക്ക ആരാധനകളും വയസൻസ് ക്ലബ്ബുകളായി മാറ്റപ്പെടുന്നുവോ എന്ന് ഞാനങ്ങ് സംശയിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണമേ, തെറ്റിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഒരിക്കലും പറയില്ല. തെറ്റിനെ ഊതി വീർപ്പിച്ച് ശരിയെ കണ്ടില്ലെന്ന് നടിച്ച് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ വാക്കുകൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ളവയാണോ? എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം പൈശാചികമാണ്. നാം വിമർശിക്കുവാൻ കാണിക്കുന്ന വിരുദ് പ്രോത്സാഹിപ്പിക്കുവാൻ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് ആശിച്ചു പോവുകയാണ്. താങ്കൾ കുറ്റം മാത്രം പറയുന്ന ഒരു വ്യക്തിയെങ്കിൽ മറ്റുള്ളവർ താങ്കളെ ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കും. പ്രോത്സാഹനം ലഭിക്കുന്ന സ്ഥാനങ്ങളിൽ മനുഷ്യർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. വൈകുന്നതുവരെ ഓഫീസിലോ ഫാക്ടറിയിലോ പണിയെടുത്തതിന് ശേഷം താങ്കൾ വളരെ ക്ഷീണിച്ചാണ് വീട്ടിലേക്ക് വരുന്നതെന്നറിയാം. സ്നേഹത്തോടെ താങ്കളെ ഒന്ന് സ്വീകരിച്ച് കുടിക്കുവാൻ ഒരു ഗ്ലാസ് ചൂട് കാപ്പിയോ ചായയോ ഭാര്യ കൊണ്ടു തന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ ആ പാവം സ്ത്രീയും വൈകുന്നതുവരെ പണിയെടുക്കുകയായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളുടെയും താങ്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കേണ്ടേ? അതുകൊണ്ട് വന്നപ്പോഴേ ദേഷ്യപ്പെടാനും ചാടിക്കാനും നിൽക്കാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചോദിക്കാനും ഒന്ന് സഹായിക്കാനും ഒരുമ്പെട്ടാൽ അധികം താമസിക്കാതെ കാര്യമെല്ലാം നേരെയാകും. അല്ലെങ്കിൽ ആകെ കുഴയും. ചിലർ വരുമ്പോൾ തന്നെ കാപ്പി കിട്ടിയാലും സ്നേഹം കാണിച്ചാലും വേറെ 10 കുറ്റങ്ങളെങ്കിലും കണ്ടുപിടിക്കും. കാപ്പിക്ക് കടുപ്പം കൂടുതൽ, മധുരം കൂടുതൽ, ചൂട് കൂടുതൽ, അല്ലെങ്കിൽ ഇവയെല്ലാം കുറവ്, പിന്നെ ഒത്തിരി ഒത്തിരി കുറ്റങ്ങൾ. അതുകൊണ്ട് എന്താ, സംഘർഷപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷം മാത്രം എന്നും. അഥവാ കടുപ്പം കൂടുതലാണെങ്കിൽ ഭാര്യയോട് പറയുക, നല്ല കാപ്പിയാ, ഈ പൊടിക്കൽപ്പം കടുപ്പം കൂടുതലാണെന്നാ തോന്നുന്നത്, ഇതെവിടെ നിന്നും വാങ്ങിച്ചതാണെന്നാ. ഇനിയും അല്പം കുറച്ചിട്ടാൽ മതിയാകും അല്ലേ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാ. അത് താങ്കൾക്ക് തന്നെ ഗുണം ചെയ്യും. ഹഗായി വളരെ പ്രയാസപ്പെട്ട് ജനങ്ങളെ എല്ലാം ഉണർത്തി പണി തുടങ്ങി. പക്ഷേ വല്യപ്പച്ചന്മാരെല്ലാം കൂടി വന്ന് എല്ലാവരെയും നിരാശപ്പെടുത്തി. നോക്കണേ, കരയുവാൻ കണ്ട ഒരു സമയം. വളരെ ഉത്സാഹത്തോടെ ജോലിയെടുത്തുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാം നിരാശിതരായി. ഈ സാഹചര്യത്തെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? നാമൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്തേനേ എന്ന് ഞാൻ പറയാം. എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ നാം ആദ്യം ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കും. കമ്മിറ്റി എന്നതിന് ആരോ ഒരു നിർവചനം കൊടുത്തത് ഇപ്രകാരമായിരുന്നു: സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവർ ഒരുമിച്ച് കൂടി ഒന്നും ചെയ്യുവാൻ ഒക്കില്ല എന്ന് ഒന്നിച്ച് തീരുമാനിക്കുന്നതാണ് കമ്മിറ്റി. സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവർ ഒരുമിച്ചുകൂടി ഒന്നും ചെയ്യുവാൻ ഒക്കില്ല എന്ന് ഒന്നിച്ച് തീരുമാനിക്കുന്നതാണ് കമ്മിറ്റി എന്ന്. പക്ഷേ ദൈവം കമ്മിറ്റിയും കമ്മീഷനും ഒന്നും ആക്കിയില്ല. അവിടുന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് വളരെ ലളിതമായിട്ടാണ്. 4 വാക്യം ആ കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടതെന്ന് അത് നമുക്ക് നാളെ നോക്കാം. അതിനു മുൻപ് പ്രാർത്ഥിക്കാം.